ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് നിന്ന് 4 പേരെ കൂടി ഇന്ന് രക്ഷപ്പെടുത്തി. കാണാതായവർക്കായി തെരച്ചിൽ ഊർജ്ജിതം. ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ അതിജീവനത്തിന്റെ പാതയിൽ. ദുരിതബാധിതർക്ക് ആവശ്യമായ സഹായം ഉറപ്പുവരുത്തി സർക്കാർ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗവർണർമാരുടെ ദ്വിദിന സമ്മേളനത്തിന് രാഷ്ട്രപതി ഭവനിൽ തുടക്കം. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ഷൂട്ടിംഗിൽ മനു ഭാക്കറും ഇഷാസിംഗും ഇന്നിറങ്ങും. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് ശ്രീലങ്കയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്ന മേഖലയിൽ നിന്ന് 4 പേരെ കൂടി ഇന്ന് രക്ഷപ്പെടുത്തി. പടവെട്ടിക്കുന്നിൽ നിന്ന് സൈന്യമാണ് 2 സ്ത്രീകളെയും 2 പുരുഷന്മാരെയും കണ്ടെത്തിയത്. ദുരന്തം നടന്ന 4ാം ദിനം പിന്നിടുമ്പോഴാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. അതേസമയം മരണസംഖ്യ 300 കടന്നതായാണ് റിപ്പോർട്ടുകൾ. 98 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 200-ലധികം പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 2000-ത്തോളം പേരെ രക്ഷപ്പെടുത്തി. മലപ്പുറത്തെ ചാലിയാറിലും മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. നദിയിൽ നിന്നും മുഴുവൻ മൃതദേഹങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് മന്ത്രി പി പ്രസാദ് നിലമ്പൂരിൽ പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്നിട്ട് 4 ദിവസം പിന്നിടുമ്പോൾ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഇനി അതിജീവനത്തിന്റെ നാളുകൾ. 91 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9000-ത്തിലധികം ആളുകളാണ് നിലവിലുള്ളതെന്നാണ് റിപ്പോർട്ട്. കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
പ്രദേശത്തെ 6 മേഖലകളായി തിരിച്ചാണ് നിലവിൽ തെരച്ചിൽ നടത്തുന്നത്. 40 സംഘങ്ങളിലായി 1500-ലധികം രക്ഷാപ്രവർത്തകർ ഇവിടെയുണ്ട്. വിവിധ സേനാവിഭാഗങ്ങളുടെ സംയുക്ത സംഘത്തോടൊപ്പം നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും തെരച്ചിലിൽ പങ്കാളികളാണ്. ഉരുൾപൊട്ടൽ തുടങ്ങിയ ഇടം മുതൽ കോഴിക്കോട് ജില്ല വരെ പ്രശ്നബാധിത പ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുമെന്ന് ADGP MR അജിത്കുമാർ പറഞ്ഞു. ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ നാളെ ചൂരൽമലയിലെത്തിക്കും. ദുരിതത്തിലായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം പുനരാരംഭിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ദുരന്തത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ എത്തിയവർക്ക് മാനസിക പിന്തുണ നൽകാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയാണ് സർക്കാർ. ഉരുൾപൊട്ടി തകർന്ന ജീവിതങ്ങൾ തിരികെ പിടിക്കാൻ നാട് മുഴുവൻ ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള സഹായമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധ സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർ സംഭാവന നൽകി. സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകും. വയനാട്ടിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് കൺട്രോൾ റൂം നമ്പറായ 1077 വിളിക്കേണ്ടതാണ്. ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നതിനനുസരിച്ച് മാത്രമേ സാധനങ്ങൾ എത്തിക്കേണ്ടതുള്ളൂ. ദുരിതത്തിലായ കുട്ടികൾക്ക് മാനസിക പിന്തുണയ്ക്കായി വനിതാ ശിശു വികസന വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറായ 1098 ബന്ധപ്പെടാം. ആരോഗ്യവകുപ്പിന്റെ ടെലിമനസ് സേവനവും 24 മണിക്കൂറും ലഭ്യമാണ്. 1446 എന്നതാണ് ടെലിമനസ് ടോൾ ഫ്രീ നമ്പർ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ തന്റെയും ഭാര്യയുടെയും അനുശോചനം ബൈഡൻ അറിയിച്ചു. ദാരുണ സംഭവത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്ന നിർദ്ദേശമുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. 4 താലൂക്കുകളിൽ ആരംഭിച്ച 80 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 4481 പേരാണ്. ചില കുടുംബങ്ങൾ വീടുകളിലേക്ക് പോയതിനെ തുടർന്ന് 10 ക്യാമ്പുകൾ ഒഴിവാക്കി. ഉരുൾപൊട്ടൽ മേഖലയായ വിലങ്ങാടിൽ ഭൂരിഭാഗം കുടുംബങ്ങളെയും ബന്ധുവീടുകളിലേക്ക് മാറ്റി. 3 കുടുംബങ്ങളെ സ്കൂളുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
പ്രദേശത്ത് അതിരൂക്ഷമായ കെടുതികളാണ് റിപ്പോർട്ട് ചെയ്ത്. 1-ലധികം ഇടങ്ങളിൽ ഉരുൾപൊട്ടിയിരുന്നു. 16 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 50-ലേറെ വീടുകൾ വാസയോഗ്യമല്ല. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ നശിച്ചു, നിരവധി കടകൾ തകർന്നു, റോഡുകളും പാലങ്ങളും തകർന്നിട്ടുണ്ട്. ക്യാമ്പിൽ കഴിയുന്നവരുടെ പുനരധിവാസം വലിയ പ്രതിസന്ധിയാണ് മുന്നിലുള്ളത്. പ്രദേശവാസികൾ യഥാസമയം മാറി താമസിച്ചതിനാൽ ആളപായം കുറക്കാനായി. കക്കയത്ത് വലിയ പാറക്കല്ല് ഡാം സൈറ്റ് റോഡിലേക്ക് പതിച്ചു, ഗതാഗത തടസ്സം നീക്കാൻ നടപടികൾ തുടങ്ങി. കൊടുവള്ളി വലിയപറമ്പ് കിഴക്കോത്ത് ജില്ലയിലെ പൊന്നുന്തവാറ മലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന 300 കുടുംബങ്ങളെയും, കക്കാട് വില്ലേജിൽ കാരശ്ശേരി പഞ്ചായത്തിലെ പട്ടർച്ചോല വലിയ കുന്ന് പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി തുടർന്ന് കുന്നിഞ്ചെരുവിൽ താഴെയുള്ളമായ 16 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലും ശക്തമായി വീശിയടിച്ച കാറ്റിലും കണ്ണൂർ ജില്ലയിൽ വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായത്. നിരവധി വീടുകൾ തകർന്നു. ജൂൺ മുതലുള്ള കണക്കുകൾ പ്രകാരം 36 വീടുകൾ പൂർണ്ണമായും 1084 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ഇന്നലെ മാത്രം 3 വീടുകൾ പൂർണ്ണമായും 33 വീടുകൾ ഭാഗികമായും തകർന്നു. 10 ക്യാമ്പുകളിലായി 129 കുടുംബങ്ങളിലെ 785 പേർ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 16 കോടിയുടെ കൃഷിനാശവും ഉണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പാലക്കാട് ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ജാഗ്രത തുടരാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. നെല്ലിയാമ്പതി ചുരം റോഡിലെ തടസ്സങ്ങൾ നീക്കുന്നത് അവസാനഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
മണ്ണിടിച്ചിൽ മൂലം ഒറ്റപ്പെട്ട നെല്ലിയാമ്പതിയിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ചെറുവാഹനങ്ങൾ കടന്നുപോകാനുള്ള തരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. മണ്ണ് മാറ്റുന്ന പ്രവൃത്തികൾ അവസാനഘട്ടത്തിലാണ്. വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം മുടങ്ങിയ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പട്ടാമ്പി പാലം കാൽനട യാത്രക്കാർക്കായി തുറന്നു നൽകിയിട്ടുണ്ട്. നിലവിൽ മഴ ഒഴിഞ്ഞു നിൽക്കുന്നത് ജില്ലയിൽ മഴക്കെടുതികളുടെ ആക്കം കുറച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ചിലതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. നിലവിൽ 38 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 15 കുടുംബങ്ങളെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്.
ഇടുക്കിയിലെ ആദിവാസി ഗ്രാമമായ ഇടമലക്കുടിയിൽ കനത്ത മഴ നാശം വിതച്ചു. പഞ്ചായത്ത് ആസ്ഥാനമായ സൊസൈറ്റിക്കുടിയിലേക്കുള്ള റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. JCB സ്ഥലത്തെത്തിച്ച് പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ വ്യോമസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനായി വ്യോമസേനയുടെ ചിനൂക്ക് MI-17 ഹെലികോപ്റ്ററുകൾ വിന്യസിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ദുരന്തം നേരിടാൻ സംസ്ഥാനത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. ഗവർണർമാരുടെ ദ്വിദിന സമ്മേളനത്തിന് രാഷ്ട്രപതി ഭവനിൽ തുടക്കം. രാഷ്ട്രപതി ദ്രൌപദി മുർമു അധ്യക്ഷത വഹിക്കും. രാഷ്ട്രപതിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഗവർണർമാരുടെ ആദ്യ സമ്മേളനമാണിത്. സമ്മേളനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർ പങ്കെടുക്കുന്നുണ്ട്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കും. ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കൽ, ഉന്നത വിദ്യാഭ്യാസത്തിലെ പരിഷ്കാരങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യും. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ഷൂട്ടിംഗിൽ മനു ഭാക്കറും ഇഷാ സിംഗും ഇന്നിറങ്ങും. പുരുഷ ബാഡ്മിന്റൺ ക്വാർട്ടറിൽ ലക്ഷ്യസെന്നും ഇന്ന് കളത്തിലിറങ്ങും. ഹോക്കിയിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. തുഴച്ചിലിൽ ബൽരാജ് പൻവാർ ഫൈനൽ ഡി ഗ്രൂപ്പിൽ മത്സരത്തിനിറങ്ങുന്നുണ്ട്. ഇന്ത്യയ്ക്ക് ഇതുവരെ 3 മെഡലുകളാണ് നേടാനായിട്ടുള്ളത്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 2:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. നേരത്തെ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന 2020 പരമ്പര 3-0 ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. കർക്കിടക വാവുബലിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ സുരക്ഷിതമായ ബലിതർപ്പണം നടത്തുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആലുവ, മണപ്പുറം, തിരുവല്ലം, ശംഖുമുഖം, വർക്കല തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ക്രമീകരണം അവസാനഘട്ടത്തിലാണ്. കോഴിക്കോട് വിമാനത്താവളത്തിന്റെ ചരിത്രത്തിലാദ്യമായി കോലാലംപൂർ കോഴിക്കോട് സർവീസിന് തുടക്കമായി. എയർ ഏഷ്യ വിമാനമാണ് സർവീസ് ആരംഭിച്ചത്. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ കോലാലംപൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കും ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട് നിന്ന് കോലാലംപൂരിലേക്കുമാണ് സർവീസ്. സ്റ്റോപ്പില്ലാത്ത സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള ശ്രമത്തിനിടെ തീവണ്ടിക്കടിയിലേക്ക് തെറിച്ചുവീണ് യുവാവ് മരിച്ചു. കോട്ടയത്തെ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ ഇന്ന് രാവിലെയാണ് സംഭവം. ചെന്നൈ മെയിൽ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ വേഗത കുറച്ച സമയത്താണ് യാത്രക്കാരൻ തീവണ്ടിയിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ചത്. യാത്രക്കാരനെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് നിന്ന് 4 കൂടി ഇന്ന് രക്ഷപ്പെടുത്തി. കാണാതായവർക്കായി തെരച്ചിൽ ഊർജ്ജിതം. ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ അതിജീവനത്തിന്റെ പാതയിൽ. ദുരിതബാധിതർക്ക് ആവശ്യമായ സഹായം ഉറപ്പുവരുത്തി സർക്കാർ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗവർണർമാരുടെ ദ്വിദിന സമ്മേളനത്തിന് രാഷ്ട്രപതി ഭവനിൽ തുടക്കം. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ഷൂട്ടിംഗിൽ മനു ഭാക്കറും ഇഷാ സിംഗും ഇന്നിറങ്ങും. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് ശ്രീലങ്കയിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.